വർഷം 1974. അമേരിക്കയിലെ കാൻസസ് സംസ്ഥാനത്തെ വിജിറ്റ നഗരത്തിലുള്ളവർക്ക് പരിചിതനായ ഡെന്നിസ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പ്രദേശത്തെ ചർച്ച് കൗൺസിൽ പ്രസിഡന്റ്. എയർഫോഴ്സിലെ സേവനത്തിന് ശേഷം കല്യാണവും കഴിച്ച് രണ്ട് കുട്ടികളുമായി കഴിയുന്ന മാന്യനായ ഒരു കുടുംബസ്ഥൻ. ആ ഇടയ്ക്കാണ് കാൻസസില് BTK എന്നറിയപ്പെടുന്ന ഒരു അജ്ഞാത കൊലയാളി കുടുംബങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഒന്നൊന്നായി വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ തുടങ്ങിയത്. കൊലയാളി വീട്ടിൽ കയറാതിരിക്കാൻ സെക്യൂരിറ്റി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഡെന്നിസിനെ കഥകിൽ അലാറം വെക്കാൻ വിളിച്ചുകൊണ്ടുവന്ന അയൽവാസികൾ അറിഞ്ഞില്ല അവർ ഭയന്ന BTK കില്ലർ ഡെന്നിസ് തന്നെയാണെന്ന്. ഹലോ, ഞാൻ ആതിര മാധവ്. വെൽക്കം ടു ക്രൈം സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 4, BTK കില്ലർ. January 15 മാധ്യമങ്ങളിലൊരു വാർത്ത പടർന്നു. വിജിറ്റ നിവാസിയായ ജോസഫ് ഒട്ടറോവിനെയും ഭാര്യ ജൂലിയെയും മക്കളായ ജോസഫിൻ, ജോസഫ് ജൂനിയർ എന്നിവരെയും ആരോ വീട്ടിൽ കയറി കഴുത്ത് ഞെരിച്ചു കൊന്നു. ആ സമയം വീട്ടിലില്ലാതിരുന്ന ജോസഫിന്റെ മറ്റൊരു മകൻ ചാർലി തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ചകളായിരുന്നു. വീട്ടിൽ നിന്നൊരു വാച്ചും ഒരു റേഡിയോയും കാണാതായിട്ടുണ്ട്.
First of all, Mr. Otero was strangled, a bag put over his head and strangled. Then I thought he was going down, and I went over and strangled Mrs. Otero. I thought she was down. Then I strangled Josephine, thought she was down. And then I went over to Junior and put the bag on his head.
അതേ വർഷം ഏപ്രിലിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ കാദറിനെയും സഹോദരൻ കെവിനെയും ആരോ ആക്രമിച്ചു. കാദറിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം കെവിനെ വെടിവെച്ചു കൊല്ലാൻ നോക്കിയെങ്കിലും അയാൾ ആക്രമണത്തെ അതിജീവിച്ചു. കൊലപാതകയുടെ രൂപം കഴിയാവുന്ന വിധം പോലീസിനോട് വിവരിച്ചെങ്കിലും അന്വേഷണം എവിടെ എത്തിയില്ല.
So you identified Catherine Bright as potential victim?
Yes, sir. On this particular day,
yes.
I broke into the house and waited for her to come home.
ഒക്ടോബറിൽ നഗരത്തിലെ ഒരു പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകത്തിൽ നിന്ന് ആർക്കോ ഒരു കത്ത് കിട്ടി. തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും ഒട്ടേറോ കുടുംബത്തെ താൻ എങ്ങനെയാണ് കൊന്നതെന്നും വിവരിക്കുന്ന കൊലപാതകയുടെ കത്തായിരുന്നു അത്. ആ കത്തിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു: ഞാൻ ഇരകളെ കെട്ടിയിടും, ഉപദ്രവിക്കും, കൊല്ലും. ഞാൻ കൊല്ലുന്ന രീതി ഇതാണ്: ബൈൻഡ് ദം, ടോർച്ചർ ദം, കിൽ ദം. BTK. ആ കത്ത് പിന്നീട് ലോക്കൽ പത്രത്തിൽ അച്ചടിച്ച് വന്നതോടെ BTK എന്ന അക്ഷരങ്ങൾ കൊലപാതകയുടെ പേരായി മാറി. കൊലപാതകി മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള മാർഗങ്ങൾ തേടി തുടങ്ങിയെന്നും പോലീസിന് മനസ്സിലായി. 1977 മാർച്ചിലാണ് അടുത്ത കൊല നടക്കുന്നത്. കുട്ടികളെ കുളിമുറിയിൽ പൂട്ടിയിട്ട ശേഷം അയാൾ അമ്മയായ ഷെർലിയെ കെട്ടിയിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു.
I told Swan that I had a problem with sexual fantasies. I was going to tie her up. I might have to tie the kids up and she would cooperate with me.
ഡിസംബറിൽ നാൻസി എന്ന യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ആ കൊലപാതകം അയാൾ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. January 1978 BTK കില്ലർ ഷെർലി എന്ന അമ്മയുടെ കൊലപാതകത്തെ കുറിച്ചൊരു കവിത എഴുതി പത്രം ഓഫീസിലേക്ക് അയച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം നാൻസിയെ കൊന്നത് താനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രാദേശിക ടെലിവിഷൻ സ്റ്റേഷന് കത്തയച്ചു. ടെഡ് ബണ്ടി, ഡേവിഡ് ബെർക്കോവിച്ച് എന്നിവരെ പോലുള്ള കുപ്രസിദ്ധ സീരിയൽ കില്ലേഴ്സ് ആണ് തന്റെ ആരാധ്യ പുരുഷന്മാരെന്ന് ആ കത്തിൽ എഴുതിയിരുന്നു. ബൈ ദ വേ, ടെഡ് ബണ്ടിയുടെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രൈം സീൻ പോഡ്കാസ്റ്റിന്റെ സെക്കൻഡ് എപ്പിസോഡ് കേൾക്കാൻ മറക്കരുത്. കൊലപാതകി രാത്രികാലങ്ങളിൽ അദൃശ്യനായി റോന്തു ചുറ്റുമ്പോഴും പകൽ സമയങ്ങളിൽ മാന്യനായ കുടുംബസ്ഥനായ ഡെന്നിസ് ഭാര്യയും മക്കളെയും നോക്കി സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. വിജിറ്റ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസിൽ ഡിഗ്രി വരെ എടുത്തു. 1979 ഏപ്രിലിൽ പ്രായമായ ഒരു സ്ത്രീയെ കൊല്ലാനായി അയാൾ വീട്ടിൽ കാത്തു നിന്നെങ്കിലും തിരിച്ചു വരാൻ വൈകിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ BTK കില്ലർ അവിടെ വന്നിരുന്നുവെന്ന് അറിയിക്കാൻ കൊലപാതകി ആ സ്ത്രീക്കും കത്തയച്ചു.
You know, this guy has a high need for attention. Maybe he was doing something else to get his attention needs met. But at this point, he was definitely after notoriety.
കുറെ വർഷങ്ങൾ അടങ്ങിയിരുന്ന ഡെന്നിസ് 1985 അയൽവാസിയായ മറീനെ കൊന്നു. അടുത്ത വർഷം പ്രദേശവാസിയായ വിക്കിയെ കൊന്നു. 1991 അവസാന ഇരയായ ഡൊളോറസ് എന്ന സ്ത്രീയെയും കൊന്നു. പിന്നീട് വർഷങ്ങളോളം BTK കില്ലർ മയങ്ങിക്കിടന്നപ്പോൾ ഡെന്നിസ് ഉണർന്ന് പ്രവർത്തിച്ചു. പള്ളിക്കാര്യങ്ങളിലും പ്രാദേശിക പ്രശ്നങ്ങളിലും ഇടപെട്ടു. എന്നാൽ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞയാൾ പകൽ സമയത്ത് മൃഗങ്ങളെ ക്രൂരമായി കൊല്ലുന്നതും അയൽവാസികളോട് മോശമായി പെരുമാറുന്നതും പലരും ശ്രദ്ധിച്ചു.
What's especially chilling is the fact that he's a family man, active in his church, employed, the guy wears a badge. He lives a double life. He doesn't fit the profile of what we would have expected for the BTK killer.
പ്രാന്തമായ കൊലകളോടും കുപ്രസിദ്ധിയോടുമുള്ള ആസക്തി തന്നെയാണ് ഡെന്നിസിനെയും ഉള്ളിലെ BTK കൊലപാതകിയെയും വീഴ്ത്തിയത്.
Do you think this is the same guy that terrorized the country 20 years ago?
Well, the Wichita police are pretty sure and so are the FBI.
2004 ഒട്ടറോ ഫാമിലി കൊല്ലപ്പെട്ടതിന്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് അയാൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോലീസിന് വീണ്ടും കത്തെഴുതി. താൻ ഇരകളുടെ ചിത്രങ്ങൾ ഫ്ലോപ്പി ഡിസ്കിലാക്കി അയച്ചു തന്നാൽ എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് അയാൾ പോലീസിനോട് ചോദിച്ചു. ഇല്ലെന്ന് പോലീസ് മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പക്ഷേ ഡിസ്കിലെ മെറ്റാഡാറ്റ വഴി സംഗതി ഡെന്നിസ് പ്രസിഡന്റായ പള്ളിക്കമ്മിറ്റിയുടെ പ്രോപ്പർട്ടി ആണെന്ന് പോലീസ് കണ്ടെത്തി. പോലീസിനോട് ഉപദേശം ചോദിക്കുന്ന ഇതുപോലൊരു ആന മണ്ടത്തരം ലോകത്തേതെങ്കിലും കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. 11-ാമത്തെ ഇരയെ തപ്പിയിറങ്ങാനിരുന്ന ഡെന്നിസ് എന്ന BTK കില്ലർ അതോടെ 2005 അറസ്റ്റിലായി.
We finally came down to an announcement of what a lot of Wichitans have been waiting for well over 30 years.
അയാളുടെ വിചിത്ര സ്വഭാവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടവർക്ക് പക്ഷേ അയാൾ 10 കൊലപാതകങ്ങൾ നടത്തിയ BTK കില്ലർ ആണെന്ന് വിശ്വസിക്കാനായില്ല. അയാൾ ഇന്ന് 10 ജീവപര്യന്തം ശിക്ഷ കിട്ടി എൽഡൊറാഡോ കറക്ഷൻ ഫെസിലിറ്റിയിൽ കഴിയുകയാണ്. കുറ്റവാളിയാണെന്ന് വന്നപ്പോൾ ഭാര്യ അയാളിൽ നിന്ന് വേർപിരിഞ്ഞു. ഡെന്നിസ് എന്നു മുതലാണ് ക്രിമിനൽ സ്വഭാവം കാണിച്ചു തുടങ്ങിയതെന്ന് വ്യക്തമല്ല. അമ്മയും അച്ഛനും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും അതുകൊണ്ട് തനിക്ക് അമ്മയോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നുവെന്നും ഡെന്നിസ് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്തും അയാൾ മൃഗങ്ങളെ കൊന്ന് കെട്ടിത്തൂക്കുമായിരുന്നു. നിസ്സഹായരായ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ക്രൂരമായ ലൈംഗിക ഫാന്റസികൾ അയാളിൽ വളർന്നു വന്നു. കൊലപാതകം തനിക്ക് ലൈംഗിക ഉത്തേജനം തരുന്നുവെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. കൂടെ അയൽപ്പക്കത്തെ സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുകയും സ്വയം ശ്വാസം മുട്ടിച്ച് ലൈംഗിക നിർവൃതി അടയുകയും സ്ത്രീകളുടെ വേഷം ധരിക്കുകയും ചെയ്യുമായിരുന്നു. സ്വന്തം ഇരകളുടെ ശരീരം കടന്ന രീതികൾ അയാൾ അനുകരിക്കുമായിരുന്നു. കൊലപാതകം നടത്തിയ വീടുകളിൽ നിന്ന് ഇരകളെ ഓർമ്മിക്കാൻ അയാൾ ചെറിയ സാധനങ്ങളും അടിവസ്ത്രങ്ങളും മോഷ്ടിക്കുമായിരുന്നു. ഡെന്നിസിനെ പരിശോധിച്ച ഡോക്ടർ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. അയാൾക്ക് കാര്യമായ നാർസിസിസ്റ്റിക് ആന്റി സോഷ്യൽ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. കോടതിയിൽ പോലും ലെവലേശം കുറ്റബോധം കാണിക്കാതെയാണ് ഡെന്നിസ് തന്നെ കൊലപാതകങ്ങൾ വിവരിച്ചത്. ഏതായാലും അയാൾക്ക് ഇനി പരോള് കിട്ടണമെങ്കിൽ വർഷം 2180 ആവും. പേടിക്കണ്ട, ആൾക്ക് ഇപ്പം തന്നെ 75 വയസ്സുണ്ട്. ക്രൈം സീൻ പോഡ്കാസ്റ്റിന്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ അടുത്ത ചൊവ്വാഴ്ച വരാം. പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്.